പേജ് 146, ഭാഗം 3, ചൂരാവലി. ചൂരാവലി ചുഴലിക്കാറ്റ്. ഘോഷയാത്ര. മലയിറങ്ങി വരുന്ന പാരാവാരം പോലെ എണ്ണിക്കണക്കാക്കാനാവാത്ത വിധം ഗിരി ശിഖരങ്ങളിലും മലഞ്ചോലകളിലും കാടുകളിലും തോപ്പുകളിൽ നിന്ന് പുറപ്പെട്ടു. ആഹ്ലാദപ്പറ കൊട്ടിമുഴക്കി സഹ്യാദ്രി പൊന്മുടികൾ ഇറങ്ങി. വാനരചരിതം കെട്ടിപ്പാടി വാനോളം കോടി വീശി ഉയർത്തി പച്ചില വീശി താടി ചാടി തുള്ളി താഴ്വാരങ്ങൾ ഇറക്കിമറിച്ച് ഗ്രാമം നഗരം പത്തനമെല്ലാം ആവേശത്താൽ പൊടി പൊറിച്ച് സീതാകഥയും ലങ്കപ്പെരുമയും അഴകിയ രാവണ ഈറും ചൊല്ലി ചൂടാമണിയും നെഞ്ചേറ്റിക്കൊണ്ടാടൽ നീങ്ങി ജയിച്ചു വരുന്നു മാരുതി വീരനും അവനുടെ പടയും പടഹധ്വനിയും. നാടുതോറും നഗരം തോറുമുള്ള വംശാഭിമാനികൾ ഓടിക്കൂടി വരവേൽക്കുന്നു. സ്ത്രീകൾ അരിയും പൂവും എറിഞ്ഞു വണങ്ങുന്നു. കാഴ്ച വസ്തുക്കൾ കൊന്നുകൂടുന്നു. വംശപ്പെരുമ പറഞ്ഞ് പേപ്പിച്ച് പുരുഷന്മാർ മാരുതിയുടെ പേരിൽ ഗർഭിച്ചു നടക്കുന്നു. ആകപ്പാടെ ഘോഷയാത്ര അതിഗംഭീരം. എന്നിട്ടും ഒരു നാൽക്കവയലിൽ വെച്ച് സുമാലി എന്നു പേരുള്ള ഒരു അസുര യുവാവും സംഘവും കല്ലും തവണയുമായി ആ ഘോഷയാത്രയെ ആക്രമിച്ചു. മുനകൂർത്ത കല്ലുകൾ ചിതറിപ്പാഞ്ഞു വന്നു. ഘോഷയാത്ര കലങ്ങി. വഞ്ചകന്മാരെ, സുമാലി അലറി. അസുര യുവാക്കൾ വല്ലാതെ പ്രകോപിതരായിരുന്നു. അവർ ഘോഷയാത്രക്കിടയിലേക്ക് ഇരച്ചു കയറി. വിട്ടുതാട ആ ചാരണെ, എറിഞ്ഞുകൊല്ലും ഞങ്ങൾ. തടുക്കാൻ ചെന്ന നാട്ടുകാരായ വംശാഭിമാനികൾ അസുര യുവാക്കളുടെ അടിയേറ്റ് മുഖം കുത്തിവീണു. അവർക്ക് മാരുതിയെ പച്ചയ്ക്ക് കിട്ടണം. അസുരജാതിയെ കണ്ടാലുടനെ കൊന്നുകളയണമെന്ന് ഉപദേശിക്കുന്ന രാമന്റെ ചാരനാണ് മാരുതി. കിഷ്കിന്ധക്കാരെ മുഴുവൻ ചാരപ്പണിക്ക് ഉപയോഗിക്കുകയാണ് അയാൾ. സമാധാനമായി ജീവിക്കുന്ന ഗോത്രങ്ങളെ തമ്മിൽ തമ്മിൽ തെറ്റിച്ച് സ്വന്തം കാര്യം നേടാനും സാമ്രാജ്യം കെട്ടിപ്പടുത്താനുമുള്ള അയോധ്യയുടെ വ്യാമോഹം നടക്കാൻ പോകുന്നില്ല. അസുര ഗോത്രങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ജീവൻ കളയാൻ ഞങ്ങൾ തയ്യാറാണ്. അസുര യുവാക്കളുടെ അലർച്ചയും മിഥ്യാഭ്യാസങ്ങളും കുറച്ചു നേരത്തേക്ക് ഒരമ്പരപ്പുണ്ടാക്കിയെങ്കിലും അതിവേഗം വാനര ഗോത്രക്കാർ അവരെ പിടിച്ചു കെട്ടി. കെട്ടഴിച്ചു വിടുന്ന പന്നികളെ, ബലിഷ്ഠരായ അസുര യുവാക്കൾ ശക്തമായി കുതറി. അവർ തുപ്പുകയും ചവിട്ടുകയും ചെയ്തു. തലകൊണ്ടിടിച്ച് വാനര വംശക്കാരെ പരിക്കേൽപ്പിച്ചു. മാരുതി അക്ഷോഭനായിരുന്നു. അസുര യുവാക്കൾ അസഭ്യവർഷം ചൊരിഞ്ഞിട്ടും അയാൾ മിണ്ടാതെ കേട്ടുനിന്നു. അയാൾക്ക് വേണ്ടി മറ്റുള്ളവർ സുമാലിയെയും സംഘത്തെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി. മാരുതി ജയിക്കട്ടെ. വംശാഭിമാനികൾ ഇരുകയും ഉയർത്തി അലറി. സുഗ്രീവൻ ജയിക്കട്ടെ. കിഷ്കിന്ധരാജൻ ജയിക്കട്ടെ. രാമനും ലക്ഷ്മണനും ജയിക്കട്ടെ. ആകാശം നടുങ്ങുമാർ ഉച്ചത്തിൽ നിലയ്ക്കാത്ത അനുരണനങ്ങൾ ഉണ്ടായി. ഘോഷയാത്ര കടന്നുപോവുകയും തന്നെ ചെയ്തു. ഉയർന്നു താഴ്ന്ന വാനര കൊടികൾക്ക് കീഴിൽ അസുര യുവാക്കളുടെ നിലവിളികൾ പൊങ്ങി. ഘോഷയാത്രയുടെ വൻ പടഹധ്വനിയിൽ അത് മുങ്ങിപ്പോയി. അംഗത, കിഷ്കിന്ധത്തിലേക്ക് മടങ്ങുന്നതിനേക്കാൾ ഇപ്പോഴും എനിക്കിഷ്ടം കടൽക്കരയിലെ പ്രായോപരവേഷമാണ്. ക്ഷീണിതനായ താരൻ പേരക്കുട്ടിയോട് പറഞ്ഞു. ഒരു കടൽ അംഗതിനെയും പുറകോട്ട് വലിക്കിയാൽ ഖിന്നനായിരുന്നു അവനും. എങ്കിലും അമ്മ, രുമ, കൂട്ടമ്മമാർ, നീർത്തുള്ളികളെ ഗർഭം ധരിച്ച ഉഷ്ണക്കാറ്റുകൾ വീശുകയാണ്. അവർ മുത്തച്ഛനെ താങ്ങി. ഓരോ അടിവത്തിലും താരൻ ക്ഷീണിതനായിക്കൊണ്ടിരുന്നു. നഗരങ്ങളും ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും ഏരികളും പുൽപ്രദേശങ്ങളും കടന്നു കടന്ന് കറുത്തു വരണ്ട മണ്ണും പഴുത്തി വയലുകളും കണ്ടു തുടങ്ങിയപ്പോൾ സന്തോഷം സഹിക്കാനാവാതെ അവർ ഊരുകാവലുകളെ വിളിച്ച് കരയാനും ചിരിക്കാനും തുടങ്ങി. പാറക്കൂട്ടങ്ങൾ, ചെറുതും വലുതുമായ കുന്നുകൾ, ദൂരെ നിന്നെ കാണാവുന്ന മുളങ്കൂട്ടങ്ങളുടെ കാറ്റിലാടുന്ന തലപ്പുകൾ, തണുത്ത നിഴലുകളിൽ അവരെ കാത്തിരിക്കുന്ന ഊരുകാവലുകൾ, കിഷ്കിന്ധത്തിന്റെ ഊരുകാവലുകളുടെ തുറിച്ചുന്തിയ കണ്ണുകൾക്ക് കാണാൻ വയ്യാത്തതായി ഒന്നുമുണ്ടായിരുന്നില്ല. ത്രികാലജ്ഞാനികളായി ജാഗരൂകരായി അവരങ്ങനെ കാവൽ നിൽക്കുന്നിടത്തോളം കിഷ്കിന്ധത്തിൽ ഭയമില്ല. അവർ കൊടുങ്കാറ്റിനെ തടുത്തു നിർത്തി. വെള്ളപ്പൊക്കത്തെ വിഴുങ്ങി. കാട്ടുതീയിനെ ഊതിക്കെടുത്തി. ശത്രുക്കളെ ഭയപ്പെടുത്തി. ജീവനുള്ള കോട്ട പോലെ എപ്പോഴും ഞെരിഞ്ഞും പൊട്ടിയും മൂളിയും ആകാശം മുട്ടെ വളർന്ന് പച്ചത്തലപ്പാർന്ന് കാറ്റിലാടി ഉലഞ്ഞ് നിൽക്കുന്ന മുളങ്കാടുകളുടെ നീലത്തണലിൽ കണ്ണു ചിമ്മാവിൽ കാവൽ നിന്നു. എന്നാൽ ഊരിലെത്തിയപ്പോൾ അവർ പരിഭ്രമിച്ചു. ഏത് ചൂരാവലിയാണ് കിഷ്കിന്ധത്തിന്റെ മുളങ്കാടുകളെ ഇങ്ങനെ ചുഴറ്റിയറിഞ്ഞത്? അപരിചിതമായ വെയിലിൽ പകച്ചു നിൽക്കുന്ന അംഗഭംഗം വന്ന ഊരുകാവലുകളെ കണ്ട് ഘോഷയാത്ര വാവൊളിച്ചു നിന്നു. അവർ കമിഴ്ന്നു വീണ് മണ്ണിൽ കൈത്തലമിട്ട് തല്ലി മാപ്പപേക്ഷിച്ചു. ഞങ്ങളുടെ കുറ്റം, ഞങ്ങളുടെ കുറ്റം, മാപ്പാക്കണേ, മാപ്പാക്കണേ. കൊടുത്ത കാലാവധി കഴിഞ്ഞിട്ടും അന്വേഷണ സംഘം തിരിച്ചെത്താത്തതിനാൽ കുപിതനായ രാമം കിഷ്കിന്ധം ചുട്ടുപൊട്ടിച്ചുവെന്ന് അവർ ഉറപ്പിച്ചു. നോക്കുന്നിടത്തൊക്കെ നശിക്കപ്പെട്ട മുളങ്കൂട്ടങ്ങൾ, കുന്നുകൂടി കിടക്കുന്ന മുളകളും ഇലയും മുള്ളും കാരണം അകത്തു കടക്കാനുള്ള വഴികൾ അടഞ്ഞിരിക്കുന്നു. ഊരിന്റെ മണം മാറിയിരിക്കുന്നു. നിറം മാറിയിരിക്കുന്നു. ജീവന്റെ അടയാളങ്ങൾ മാഞ്ഞിരിക്കുന്നു. അവർ പരക്കം പാഞ്ഞു. എല്ലാ ശക്തിയും സമാഹരിച്ച് മുള്ളുകൾ ചവിട്ടിമെതിച്ച് അവർ നഗരകവാടത്തിലേക്ക് കുതിച്ചു. തലചുമടായി മുള്ളും മുളയും ഏറ്റിക്കൊണ്ട് വരിവരിയായി നടന്നു പോകുന്ന നെയ്ത്തുകാരികളെ അവർ കണ്ടുമുട്ടി. ഭൂമി ചവിട്ടിമെതിച്ചുകൊണ്ടുള്ള അന്വേഷണ സംഘത്തിന്റെ വരവ് കണ്ട് നെയ്ത്തുകാരികളും പേടിച്ചു. തലച്ചുമട് താഴേക്കിട്ട് അവർ ഒതുങ്ങി മാറി നിന്നു. പലരും മരങ്ങൾക്കിടയിൽ ഒളിച്ചു. നിങ്ങൾ നെയ്ത്തുകാരികളല്ലേ? അങ്കദൻ അവരെ പിടിച്ചു നിർത്തി. സ്ത്രീകൾ ഭയന്ന് അതേ എന്ന് തലയാട്ടുക മാത്രം ചെയ്തു. ആരാണ് ഈ നാശം ചെയ്തത്? ഇതെങ്ങോട്ട് കൊണ്ടുപോകുന്നു? ആവനാഴികൾ പണിയുന്നിടത്തേക്ക്. ആവനാഴികളോ? എന്തിന്? ഞങ്ങൾക്കറിഞ്ഞുകൂടാ. വിശ്വസിക്കാനാവാത്തത് കേട്ടതുപോലെ അങ്കദൻ അവിടെ തറഞ്ഞു നിന്നു. സ്ത്രീകൾ സംശയത്തോടെ തലച്ചുമടുകൾ വീണ്ടെടുത്ത് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. സുഗ്രീവന്റെ കൽപ്പനയാണ്, അവർ ഒച്ചതാഴ്ത്തി പറഞ്ഞു. ഒടുവിലത്തെ സ്ത്രീക്ക് അവളുടെ ചുമട് പിടിച്ചു കൊടുക്കാൻ അങ്കദൻ തന്നെ വേണ്ടി വന്നു. അവൾ വലുതായൊരു ദിവസം കൈമാറുമ്പോൾ ഒച്ചയടക്കി പിടിച്ച് പറഞ്ഞു, യുദ്ധം വരുന്നു. തന്റെ ഉള്ളിലെ ഭയാശങ്കകളെ മൂർത്തരൂപത്തിൽ മുന്നിൽ കണ്ടതുപോലെയാണ് അങ്കദൻ അവളെ അപ്പോൾ തുറച്ചു നോക്കിയത്. അവൾ പേടിച്ചു പോയി. എല്ലാവരും അങ്ങനെ പറയുന്നു. അവൾ തിരുത്താൻ ശ്രമിച്ചു. തലയിലേറ്റി കിട്ടിയ ചുമടും കൊണ്ട് അവൾ വേഗം രക്ഷപ്പെട്ടു. യുദ്ധം, എത്ര ചെറിയ വാക്ക്! രണ്ട് ശബ്ദങ്ങൾക്കിടയിൽ പക്ഷെ എത്ര ഭയങ്കരമായ മുഴക്കം! ദേശത്തെ അത് അവശിഷ്ടങ്ങളുടെ കൂമ്പാരമാക്കും, ഗർഭപാത്രങ്ങളെ മലിനമാക്കും, കൃഷിയിടങ്ങളെ തരിശാക്കും. യുദ്ധം എന്നിൽ നിന്ന് എന്റെ സ്വന്തം വാക്കിനെ എടുത്തു കളയും. എന്റെ കൈകൾ പുറകിൽ ബന്ധിക്കപ്പെടുകയും കാലുകൾ കൂച്ചുവിലങ്ങിലാവുകയും ചെയ്യും. എന്റെ ബോധത്തെ തകർത്ത് തരിപ്പണമാക്കും. ദാസ്യം, കടവ്, തടവ്, ക്ഷാമം, പിഴ. ആരാണ് അപരാധി? അങ്കദ, നഗരകവാടത്തിലേക്ക് വരൂ. അവിടെ വമ്പിച്ച സ്വീകരണം ഒരുങ്ങിയിരിക്കുന്നു. ലോകത്തൊരാൾക്കും ചെയ്യാൻ പറ്റാത്ത ധീരകൃത്യം ചെയ്തെന്ന് മാരുതിയെ വാനോളം പുകഴ്ത്തുകയാണ് എല്ലാവരും. ദൗത്യം നിറവേറ്റി തിരിച്ചെത്തുന്നവർക്ക് സുഗ്രീവൻ പാരിതോഷികം നൽകുന്നുണ്ട്. രാമനും ലക്ഷ്മണനും എല്ലാവരും പ്രത്യേകം പ്രത്യേകമായി അഭിനന്ദിക്കുന്നുണ്ട്. കിഷ്കിന്ധം മുഴുവനും അങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ട്. അനേകം ദിവസങ്ങളിലെ വേർപാടിന് ശേഷം താരയും രുമയും കൂട്ടമ്മമാരും അവിടെ വെച്ചാണ് നിന്നെ സന്ധിക്കുന്നത്. എല്ലാവരുടെയും പ്രിയജനങ്ങൾ അവരെ കാണാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. കൊട്ടും കുറവിയുമുണ്ട്, അരങ്ങും തോരണങ്ങളുമുണ്ട്. എതിരേറ്റ് പ്രധാന വീതിയിലൂടെ എഴുന്നള്ളിച്ച് രാജ്യസഭയിൽ വെച്ചാണ് ആദരിക്കുന്നത്. എപ്പോഴെങ്കിലും ഞാൻ വേദനിക്കാതിരുന്നിട്ടുണ്ടോ? ഋതുഭേദങ്ങളെല്ലാം എന്നെ കരയിച്ചിട്ടുണ്ട്. സമാധാനത്തിലും സന്തോഷത്തിലും എന്റെ ഹൃദയം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉള്ളിലൊരു മന്ദഹാസം പോലും വിരിയുന്നില്ല. ഇരുട്ടാണ് ചുറ്റിലും. തീതുപ്പുന്ന വ്യാളികൾ പോലെ ഉള്ളിൽ നിന്ന് തളനീറ്റുന്ന പകകളെ ഒളിപ്പിക്കാൻ എനിക്കൊരിടമില്ല. തകർന്നടിഞ്ഞ അനുഭവങ്ങൾക്കു മീതെ ഇടറി നടക്കുന്നവനാണ് ഞാൻ. ഞാൻ എന്റെ ദുഃഖത്തെ അപമാനിക്കില്ല. നഗരകവാടത്തിലേക്ക് ഓടുന്നവരെ അവരുടെ വഴിക്ക് വിട്ടിട്ട് അങ്കദൻ ഒറ്റയ്ക്ക് നടന്നു. വഴിനീളെ കല്ലും മുള്ളുമായിരുന്നു. പലതവണ കാലിൽ മുള്ളു തറച്ച് അങ്കദൻ വിഷമിച്ചു. ഒറ്റയടിപ്പാത അവനെ പുഴയിലേക്ക് നയിച്ചു. മുള തീന്തുന്ന ഒച്ചകൾ അവൻ ദൂരെ നിന്നേ കേട്ടു. ഹൃദയത്തിനു മേൽ അനേകം മഞ്ഞുപാളികൾ കയറ്റിവെച്ചവനെ പോലെ താങ്ങാനാവാത്ത ഭാരത്താൽ മുതുകു കുനിഞ്ഞ് അങ്കദൻ നടന്നു. പുഴ ഉണങ്ങാനിട്ട നനഞ്ഞ ശീലയുടെ ചിരപരിചിതമായ ഗന്ധത്തിന് പകരം വെള്ളത്തിൽ കിടന്ന് കുതിർന്ന മുളയുടെ മണമാണ് കാറ്റിന്. നെയ്ത്തുശാലകൾ അടച്ചിട്ടിരിക്കുന്നു. പാറപ്പുറത്തും പുഴക്കരയിലും പലതരം മുളകൾ അട്ടിയിട്ടിരിക്കുന്നു. കൈയും കാലും അരിഞ്ഞുതുള്ളിയ തള്ളിയതുപോലെ മുറിച്ച് കൂട്ടിയ കഷ്ണങ്ങൾ കുന്നുകൂടി കിടക്കുന്നു. എവിടെ നോക്കിയാലും മുള്ളും കമ്പും, അവക്കിടയിൽ കെട്ടിക്കിടക്കുന്ന മനുഷ്യവിസർജ്യങ്ങളും. ആവനാഴികൾ ഉണ്ടാക്കുന്നവരെല്ലാം അപരിചിതരായിരുന്നു. കനത്ത കൈകാലുകളുള്ള പുരുഷന്മാർ, വാനരഗോത്രക്കാരെങ്കിലും വ്യത്യസ്തർ. അവർ അവനെ തുറച്ചു നോക്കി. അലക്കാരൻ തൊപ്പനില്ല, നൂൽനൂൽപ്പുകാരികളും നെയ്ത്തുകാരികളും ഇല്ല. നിറയിങ്കേറ്റിയ മഴവിൽ ചീലകളില്ല. താഴെ വീണ മേഘത്തുണ്ടുകൾ പോലെ പഞ്ഞി കഷ്ണങ്ങൾ പാറി നടക്കുന്നില്ല. നൂപുരങ്ങളുടെ കിലുക്കവും പൊട്ടിച്ചിരികളുമില്ല. ഈ പുഴ എന്റേതല്ല. ദുഃഖിതനായി ഞാൻ ഈ പുഴക്കരയിൽ വന്നു. അതീവ ദുഃഖിതനായി മടങ്ങിപ്പോകുന്നു. വയലുകൾ. വയലുകളെല്ലാം അമ്പെയ്ത്ത് പരിശീലനത്തിനുള്ള ഇടങ്ങളായി. കൊയ്തൊഴിഞ്ഞവയും വിധയേറ്റവയും ഒരുപോലെ. അമ്പും വില്ലുമേന്തി കിഷ്കിന്ധത്തിലെ യുവാക്കൾ ഏകാഗ്രമായ അഭ്യസനത്തിൽ മുഴുകിയിരിക്കുന്നു. ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന കിളിയെ ഉന്നം വയ്ക്കുന്നു. പാറകൾക്കിടയിലെ മുയലിനെ, തുഞ്ചാന്തുഞ്ചത്തെ പഴത്തെ, മാളത്തിലേക്ക് എഴുന്ന പാമ്പിനെ, നീന്തിക്കളിക്കുന്ന മീനിനെ, ആകാശസഞ്ചാരിയായ പജുന്തിനെ, എപ്പോഴും ശത്രുവെന്ന് സങ്കല്പിച്ച് മാമരങ്ങളെ, കുട്ടികളുടെ കയ്യിൽ കളിവില്ലുകൾ, കണ്ണിൽ കൊള്ളാതെ ഏത് കളിക്കാവൂ എന്ന് അമ്മമാർ. നഗരവീഥികൾ. നഗരവീഥികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അപരിചിതരാണ് അധികവും. വാനര ഗോത്രക്കാർ തന്നെയെങ്കിലും കിഴക്കും പടിഞ്ഞാറും ദേശക്കാർ, വടക്കും തെക്കുമുള്ളവർ, ഉടുപ്പിലും നടത്തിലും വ്യത്യസ്തന്മാർ, രൂപത്തിലുമുണ്ട് വൈജാത്യം. വാണിഭക്കാരുടെ തെരുവിൽ ആട്ടവും പാട്ടവും തീനും കൊടിയുമായി എപ്പോഴും ബഹളം തന്നെ. ലഹരിയിൽ മുങ്ങി ബോധം കെട്ട് വഴിയോരത്ത് കിടക്കുന്നവരും വഴക്കിടുന്നവരും ആഭാസതരങ്ങൾ കാട്ടുന്നവരും ഒട്ടേറെ. സീതാന്വേഷത്തിനു വേണ്ടി കിഴക്കും പടിഞ്ഞാറും ദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. പരിചയിച്ചിട്ടില്ല. അസ്ത്രവിദ്യകൾ പരിശീലിപ്പിക്കാൻ തെരഞ്ഞെടുത്തവരും മുഷ്ടിയുദ്ധം അഭ്യസിക്കുന്നവരും ഗത പരിശീലിക്കുന്നവരുമാണ് എല്ലാവരും. തിന്നുകൊഴുത്ത ദേഹങ്ങൾ, വാഴത്തോപ്പുകൾ. കുലച്ചും കായ്ച്ചും മൂത്തുപഴുത്തും എപ്പോഴും സമൃദ്ധമായിരുന്നു വാഴത്തോപ്പുകൾ. ആനക്കൂട്ടം കയറിയിറങ്ങിയതുപോലെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയേറെ മനുഷ്യർക്കുള്ള ഭക്ഷണത്തിന് വേറെവിടെ പോകാൻ? ഏറ്റവും നല്ല പഴങ്ങളും ഏറ്റവും നല്ല കായ്കനികളും കേടില്ലാത്ത ധാന്യങ്ങളും സൈന്യത്തിന് നൽകണമെന്നാണ് സുഗ്രീവന്റെ കൽപ്പന. സാധാരണക്കാർ, സ്ത്രീകളും കുട്ടികളും മിതഭക്ഷണം പരിശീലിക്കുക. നെല്ലും ചോളവും എള്ളും ഭക്ഷിക്കുന്ന ശീലം ഒഴിവാക്കുക. വിത്തുകളെല്ലാം സൈനികർക്ക് നൽകുക. ഇലകളും കിഴങ്ങുകളും സൈന്യത്തിന്റെ ആവശ്യം കഴിച്ചിട്ടുള്ളവ മാത്രം ജനങ്ങളുടെ ഭക്ഷണ ആവശ്യത്തിന് എടുക്കുക. കാട്ടിൽ പോയി ഭക്ഷണം ശേഖരിക്കുന്നതിന് വിരോധമില്ല. കിഷ്കിന്ധത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളെക്കാൾ ഇരട്ടിയായിരുന്നു സൈനികരുടെ ആവശ്യം എന്നതുകൊണ്ട് കിഷ്കിന്ധത്തിൽ ഇപ്പോൾ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഭക്ഷ്യക്ഷാമമാണ്. ഏഴ് സാലവൃക്ഷങ്ങൾ. ഏഴ് സാലവൃക്ഷങ്ങൾ. എന്റെ അച്ഛൻ ഒറ്റ കൈകൊണ്ട് ഒരു പിടി പിടിച്ച് കുലുക്കിയാൽ ഈ സാലമരങ്ങളുടെ എല്ലാ ഇലകളും പൊഴിയും. എല്ലാ ഇലകളും പച്ചയും പഴുത്തതും തളിതും പൂമ്പുമെല്ലാം ഒരാൾക്കും സാധിക്കില്ല. ഒരാൾക്കും സാധിക്കാത്തത് വാലിക്ക് സാധിക്കും. നുണ, ഞാൻ നുണ പറയാറില്ല. അങ്ങനെ വാലിയും കുട്ടികളും ഏഴ് സാലമരങ്ങൾക്കിടയിൽ ഒളിച്ചു കളിക്കാനെത്തി. ഓരോരോ പൊന്തയിലും മരച്ചോട്ടിലും ഒളിച്ച കുട്ടികളുടെ മേൽ ഓർക്കാപ്പുറത്ത് ഇലകളുടെ പെരുമഴ പെയ്തു. തണുത്ത കൂമ്പാരത്തിനുള്ളിൽ എല്ലാവരും മൂടിപ്പോയി. ഒളിച്ചോ? വാലി വിളിച്ചു ചോദിച്ചു. പച്ചില കുളിരുകളെ കുടഞ്ഞെറിഞ്ഞ് രോമാഞ്ചത്തോടെ കുട്ടികൾ എണീറ്റു നിന്നു. മുണ്ടനം കഴിഞ്ഞ മരങ്ങളെ നോക്കി വാ പൊളിച്ചു. മലയുടെ കാൽക്കൽ പുൽക്കൊടികൾ എന്നോണം കുട്ടികൾ മേൽപോട്ട് നോക്കി നിന്നു. എന്തൊരു ശക്തി! അവർ അതിശയിച്ചു. തൂങ്ങിക്കോ? വാലി രണ്ടു കൈയും നീട്ടിക്കാട്ടി. 11 പേർ. ആറാൾ വലത്തെ കൈത്തണ്ടയിലും 5 പേർ ഇടത്തെ കൈത്തണ്ടയിലും തൂങ്ങി. അവരെയും കൊണ്ട് വാലി കിഷ്കിന്ധാപുരിയിലേക്ക് നടന്നു. ഏഴ് സാലവൃക്ഷങ്ങളെയും ഒറ്റയത്തിന് മുറിച്ചിട്ടിട്ട് രാമൻ അസ്ത്രവിദ്യയിലുള്ള പാഠവും വെളിപ്പെടുത്തി. വാലിയെ കൊല്ലുക എത്ര നിസ്സാരം! സുഗ്രീവനും ബോധ്യമായി. ഇത്തവണ തന്റെ ശത്രു നശിക്കപ്പെടും. അച്ഛാ, സാലവൃക്ഷങ്ങളുടെ അസ്ഥികൂടങ്ങൾക്കിടയിൽ അംഗദൻ ഊരുകാവലുണ്ടാക്കി വയ്ക്കും. കിഷ്കിന്ധ മുഴുവൻ അതിന്റെ കണ്ണുകൾക്ക് കീഴിലായിരിക്കും. അച്ഛനെ കൊന്ന പാപം മുഴുവൻ അത് ഏറ്റെടുത്തിരിക്കും. രാവും പകലും അവർ പണിയെടുത്തു. മണ്ണ് കിളച്ചു മറിച്ചു, ചവിട്ടി കുഴച്ചു, മണ്ണുരുള കുത്തി ഊരുകാവലിനെ മെനഞ്ഞു. നാലാൾ പൊക്കത്തിൽ താങ്ങുകൾ കെട്ടി ഉയർത്തി. യുദ്ധത്തെക്കാൾ വലുതാണ് കാവൽ. താര വിരുന്നൊരുക്കി കാത്തിരുന്നു. കിഷ്കിന്ധത്തിലെ ഏറ്റവും സുന്ദരിമാരായ കന്യകമാരെ അവനു വേണ്ടി ഒരുക്കി നിർത്തി. വിശിഷ്ട ഭോജ്യങ്ങൾ, സുഖശയ്യകൾ, സുഗന്ധവസ്തുക്കൾ, ചിത്രപടങ്ങൾ. നിരാശ മാത്രം സമ്മാനിച്ചുകൊണ്ട് രാവുകൾ കടന്നുപോയി. കിഷ്കിന്ധം മുഴുവൻ മറന്നാലും അംഗദിന വാലിയെ മറക്കാനാവില്ല. താര നെടുവീർപ്പിട്ടു.